Once again, good morning. This is the Big Breakfast Club. Morning to you, Shabu.
Good morning, Irfaz.
Morning, Shabu. നമുക്ക് എന്തായാലും ഇന്ന് ബുധനാഴ്ചയാണ്. സോ വി ആർ ഓൺ വെനസ്ഡേ 29th ഓഫ് ഡിസംബർ. നമുക്ക് ബുക്കിലേക്ക് വരാം ഷബു.
തീർച്ചയായിട്ടും നമ്മൾ 2021 അവസാനിക്കുകയാണല്ലോ. 2021 അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ രാവിലെ സ്പെഷ്യൽ ന്യൂസിനകത്ത് പറഞ്ഞതുപോലെ ഒരു ആണ്ടറുതിയാണ്. ഒരുപാട് പേര് കണക്കെടുക്കുന്നുണ്ട് ഈ വർഷം നമുക്ക് എന്ത് കിട്ടി, നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഒരുപാട് പേര് ഈ 2021 സന്തോഷമായിരുന്നു, ഇനി വരാൻ പോകുന്ന വർഷം ഇപ്രാവശ്യം അനുഭവിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവിച്ച ദുഃഖങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളുമായിട്ട് കടക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സന്തോഷം എന്താണ്, അതുപോലെ തന്നെ പ്രത്യാശയും പ്രതീക്ഷയും എങ്ങനെയാണ് ജീവിതത്തെ നിലനിർത്തുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ്. ഇത് രണ്ടു പേരുടെ, ലോകത്തിലെ തന്നെ രണ്ട് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരാളിപ്പോ നമ്മോടൊപ്പം ഇല്ല, അദ്ദേഹം ഈ ആഴ്ചയാണ് നമ്മെ വിട്ടുപോയത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടി നൊബേൽ സമ്മാനം തന്നെ കിട്ടിയ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു, അദ്ദേഹത്തിന്റെ ജീവിതം, ഒപ്പം തന്നെ ദലൈലാമ എന്ന ആത്മീയ നേതാവ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ സന്തോഷത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും ജോയ് ആൻഡ് ഹാപ്പിനെസ്,
ഓക്കെ,
നമ്മുടെ മലയാളത്തിൽ ഇതിന് രണ്ടിനും സന്തോഷമെന്നോ ആനന്ദമെന്നോ ആഹ്ലാദമെന്നോ വിവിധ പേരുകളിൽ പറയാം. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് പല തട്ടുകളുണ്ട്. അത് ജോയ്, ഹാപ്പിനെസ്, എക്സ്റ്റസി എന്നൊക്കെ നമ്മൾ പല പേരിട്ട് വിളിക്കുകയും ചെയ്യും. അത് അനുഭവിക്കുമ്പോൾ നമ്മൾ പറയും എക്സ്റ്റസി ആണ് ഏറ്റവും അത്യുന്മാദം, അത്യാഹ്ലാദം എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. അപ്പൊ അത് നമ്മുടെ മലയാളത്തിലും ഉണ്ട്, അല്ലെങ്കിൽ ഏത് ഭാഷയിലും ഈ വ്യത്യസ്ത തലത്തിലുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. എന്തായിരുന്നാലും ഇന്നത്തെ പുസ്തകം അങ്ങനെ സന്തോഷത്തെക്കുറിച്ചുള്ളതാണ്. ലാസ്റ്റിംഗ് ഹാപ്പിനെസ് ഇൻ എ ചേഞ്ചിങ് വേൾഡ് എന്നാണ് പുസ്തകത്തിന്റെ തലക്കെട്ട്. ഇത് ദലൈലാമ, ഹിസ് ഹോളിനെസ് ദ ദലൈലാമ ആൻഡ് ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു അവരോടൊപ്പം ഡഗ്ലാസ് എബ്രാമും ചേർന്ന് എഴുതിയ പുസ്തകമാണ്.
ഓക്കെ,
എന്താണ് ഹാപ്പിനെസ്? ഇത് പറഞ്ഞിരിക്കുന്ന വെച്ചാല് ആദ്യം ഇവരെ രണ്ടുപേരെ കുറിച്ചും പറയാം. ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഈ അപ്പാർത്തൈഡിനെതിരെ അതിശക്തമായിട്ട് വാദമുഖങ്ങൾ ഉന്നയിച്ച ഒരു ആർച്ച് ബിഷപ്പായിരുന്നു.
ഓക്കെ,
അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ നെൽസൺ മണ്ടേല ഏറ്റവും അടുത്ത സുഹൃത്ത്, നെൽസൺ മണ്ടേല ആർച്ച് എന്ന് വിളിച്ചിരുന്ന ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കറുത്ത വർഗക്കാരായ കുട്ടികളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആ അധ്യാപന ജീവിതം, അധ്യാപക ജീവിതം ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം പൗരോഹിത്യത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആർച്ച് ബിഷപ്പ് ഒക്കെ ആയിട്ട് മാറുന്നത്. പിന്നീടും അദ്ദേഹം ഈ നെൽസൺ മണ്ടേല ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോഴത്തേക്ക് വർണ്ണവിവേചനത്തിനെതിരെ അതിശക്തമായി പോരാടുകയൊക്കെ ചെയ്തു. അതിനുശേഷം നെൽസൺ മണ്ടേല 27 വർഷമാണ്, അതെപ്പോഴും ഈ ഡെസ്മണ്ട് ടുട്ടു തന്റെ എല്ലാ പ്രഭാഷണങ്ങളിലും പറയും, 27 വർഷമാണ് അദ്ദേഹത്തിന്റെ യൗവനകാലം, പറയില്ല ചോര തിളക്കുന്ന കാലം, ആ 27 കൊല്ലമാണ് ജയിലിനകത്ത് കഴിഞ്ഞത്. ഒക്കെ കഴിഞ്ഞ 27 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജയിൽ മോചനായി തിരികെ വന്നു. ഫ്രീ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി, അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യത്തെ പ്രസിഡന്റായിട്ട് മാറി. ഇദ്ദേഹം ആർച്ച് ബിഷപ്പാണ്. ഈ നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ വേണമെങ്കിൽ, നമ്മളെപ്പോഴും പറയല്ലേ ഈ ചോരയ്ക്ക് പകരം ചോര, കണ്ണിന് പകരം കണ്ണ്, നമ്മൾ അനുഭവിച്ചതിനൊക്കെ നമ്മൾ തിരികെ കൊടുക്കണമെന്നാണല്ലോ നമ്മുടെ റിവെഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം വന്ന ഒരു കമ്മീഷന്റെ തലവനായിട്ട് ഡെസ്മണ്ട് ടുട്ടുവിനെ നിയോഗിച്ചു. അതായത് അതുവരെ ഉണ്ടായിട്ടുള്ള ഈ ഈ വർണ്ണവിവേചനം നടക്കുന്ന സമയത്ത് കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് ക്രൂരതകൾ നടത്തിയതെന്നും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ കമ്മീഷന്റെ തലവനായിരുന്നു ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു. അവര് തീരുമാനിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് അന്നുണ്ടായിരുന്നതിനൊക്കെ പ്രതികാരം ചെയ്യാനല്ല, പകരം എല്ലാത്തിനും ഫർഗീവ്നെസ്, മാപ്പ് കൊടുക്കുക, അതല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോവില്ല. കാരണം ഒരു രാഷ്ട്രം പുതുതായി നെൽസൺ മണ്ടേലയുടെ കീഴിൽ പുതിയ അധികാരത്തിലേക്ക് വരികയും രാഷ്ട്രം അധികാരത്തിൽ വരികയും നമ്മളിനി പഴയതിന്റെ പകയും വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാനാകും? അതുകൊണ്ടൊക്കെ പൊറുക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഈ കമ്മീഷൻ എത്തിച്ചേർന്നത്.
ഓക്കെ,
അപ്പൊ അതാണ് ഡെസ്മണ്ട് ടുട്ടുവിന്റെ ജീവിതം പറയുന്നത്. കാരണം അത്രയേറെ ജീവിതത്തിൽ ഈ പറഞ്ഞ ദുരിതങ്ങൾ, ആ 27 വർഷക്കാലം നെൽസൺ മണ്ടേല ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവിടെ വർണ്ണ വിവേചനം നടക്കുകയും ഒരുപാട് നരഹത്യകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോ കറുത്ത വർഗ്ഗക്കാരായ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരെയൊക്കെ സംസ്കരിക്കുകയും അവരുടെ അന്ത്യ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു. അപ്പൊ ജീവിതത്തിന്റെ ഒരു നല്ലൊരു ഭാഗം ഇത്തരത്തിലുള്ള ക്രൂരതകൾ കണ്ടതാണ്. മറുവശത്ത് ദലൈലാമ, അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നാട് വിട്ട് അദ്ദേഹത്തിന് എക്സൈൽ ചെയ്യേണ്ടി വന്നു, പലായനം ചെയ്യേണ്ടി വന്നു, ഇന്ത്യയിലേക്ക് വരികയും അവിടെ അദ്ദേഹത്തിന് ഒരു അഭയം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒന്ന് സ്വന്തം നാട് നഷ്ടപ്പെട്ട ഒരു ആത്മീയ നേതാവ്, മറ്റൊന്ന് സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന ഒരാൾ. ഇപ്പൊ ഇവർ രണ്ടുപേരുടെയും കൂടിച്ചേരലാണ്. ആ കൂടിച്ചേരലുകൾ എങ്ങനെയാണ് ജോയും ഹാപ്പിനെസ്സും ആകുന്നത്, അതെങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് പറയുന്നത്, ഇതിന്റെ തുടക്കം തന്നെ ഇവർ രണ്ടുപേരും കൂടി പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് ഞങ്ങൾ പറയുന്ന സന്തോഷത്തിന്റെ ഈ പറഞ്ഞ നിർവചനങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയോ കേട്ടു നോക്കുകയോ ചെയ്യൂ, ഇത് തന്നെയായിരിക്കും എല്ലാ സന്തോഷത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന പല നിമിഷങ്ങളും യൂട്യൂബിലുണ്ട്. അതായത് ഒന്ന് 70-80 വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്യുന്നു, കളിയാക്കുന്നു. രണ്ട് ആത്മീയ നേതാക്കളാണ്. ഈ ഡെസ്മണ്ട് ടുട്ടു ദലൈലാമയുടെ തന്നെ പറയുന്നുണ്ട്, അതായത് ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒന്ന് ഇംഗ്ലീഷ് പോലും നന്നായിട്ട് സംസാരിക്കാത്ത ദലൈലാമ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര്, 10,000 ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അടക്കം ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന കാഴ്ച ഉണ്ട്. എന്താണ് അതിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡെസ്മണ്ട് ടു ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് തന്നെയാണ് അവരുടെ രണ്ടുപേരുടെയും സൗഹൃദത്തിന്റെ അടിസ്ഥാനം. കാരണം ഞാനാണ് വലുതെന്നൊരു ഈഗോ ഇല്ലാതെ ഇടപെടാൻ കഴിയുക, സൗഹൃദത്തിന് പുതിയ മാനങ്ങൾ നൽകുക. ഒരു ചെറിയൊരു ഒരു ക്ലിപ്പ് ഉണ്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിന്റെ ഒരു ക്ലിപ്പ്.
ഓക്കെ.
ഹീസ് ഓൾവേസ് ട്രബ്ലിംഗ് മീ. ഐ അഡ്മയർ ഹിം ഇനോമസ്ലി. ഓ, ഹീസ് ഗോയിങ് ടു ഗെറ്റ് പ്രൗഡ്. I have your saying, he is there for us as a beacon.
So I really love, you see, he always teasing me, and also I tease him. Oh, you see, so we really become something quite special.
Yes.
So, and also his face is, you see, the head looks like a monk now.
അങ്ങനെ കുറെ രസകരമായ കുറെ മൊമെന്റ്സ് ഷെയർ ചെയ്യുന്ന ഒരു ഓഡിയോ ആണ് നമ്മൾ കേട്ടത്.
അല്ല, തീർച്ചയായിട്ടും. കാരണം അതൊന്ന് വീഡിയോയിലൂടെ കാണുമ്പോൾ മാത്രമാണ് ഈ രണ്ടുപേരും, ഇത് ആക്ച്വലി ഡെസ്മണ്ട് ടുട്ടു ധർമ്മശാലയില് ദലൈലാമയുടെ അതിഥിയായിട്ട് വരികയും ഇവർ രണ്ടുപേരും കൂടി കുറെ ദിവസങ്ങൾ ചെലവഴിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും പിന്നീട് അതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ഓരോ ദിവസവും ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നു, അവരുടെ ദൈനംദിന ചര്യകളിലൂടെ അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പൗരോഹിത്യത്തിന്റെ നേതാവാണ് അല്ലെങ്കിൽ ആത്മീയ ആചാര്യനാണ് ഡെസ്മണ്ട് ടുട്ടു, ബുദ്ധിസ്റ്റാണ് ദലൈലാമ. അപ്പം ഈ ബുദ്ധിസ്റ്റായിട്ടുള്ള ദലൈലാമയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ മരണം അതിനുശേഷമുള്ള പിന്നീടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ റീ ഇൻകാർണേഷൻ ആണ്, പുനരവതാരമൊക്കെ ആയിരിക്കാം. ഇത് ഡെസ്മണ്ട് ടുട്ടുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒന്നുകിൽ സ്വർഗത്തിൽ പോവുകയോ. അപ്പൊ ഇത് രണ്ടുപേരും ഇവർ പറയുന്നുണ്ട്. അപ്പം രണ്ട് വിശ്വാസങ്ങളാണ്. നമ്മളെപ്പോഴും പറയുന്നില്ല ഈ ലോകത്തിലെ എല്ലാ നാശങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഈ വിശ്വാസമാണ് അല്ലെങ്കിൽ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഈ ഒരു ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഫെയ്ത്തിനല്ല പ്രശ്നം, ഫെയ്ത്ത്ഫുൾ എന്നാണ് പ്രശ്നം. എത്ര കറക്റ്റ് ആണെന്നാലും അല്ലെ, ഒരു വിശ്വാസത്തിന് ഒരു പ്രശ്നമില്ല,
പക്ഷെ ആ വിശ്വാസ്യതയ്ക്കാണ്,
ആ നിങ്ങൾ എങ്ങനെയാണ്, ആ വിശ്വാസികൾക്കാണ് പ്രശ്നം. അതാണ് ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സന്തോഷത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ നിർവചനങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, 8 പില്ലറുകളുണ്ട് ജോയിയുടെ. 8 പില്ലറുകൾ. ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിലായിരിക്കും ഹാപ്പിനെസ് ഉണ്ടാവുക. ജോയി നമ്മുടെ ഇന്നർ, നമ്മുടെ അകത്ത് നിന്നുണ്ടാകേണ്ടതൊന്നാണ് എന്ന് പറയുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഇത് നമ്മുടെയൊക്കെ ബാധകമാണ്. നമ്മൾ പറയില്ലേ, ജോലി തന്നെ മടുത്തു തുടങ്ങി അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് മടുത്തു തുടങ്ങി. ഇതിന് പറയുന്ന ഒരു ന്യായീകരണമുണ്ട്, ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ. എവര് പറയുന്നത്, നമ്മളെല്ലാം മെറ്റീരിയലിസ്റ്റിക് വേൾഡിലാണ്. നമ്മള് സിനിമ കണ്ട് സന്തോഷിക്കുന്നു, പാട്ട് കേട്ട് സന്തോഷിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പുതിയൊരു ഗിഫ്റ്റ് കിട്ടുമ്പോഴായിരിക്കും സന്തോഷിക്കുക. നമ്മളെ സംബന്ധിച്ച് പുതിയ ചെരുപ്പ്, പുതിയ ഡ്രസ്, ഇതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ്. ഇത് കിട്ടാതെ വരുമ്പോഴോ നമുക്ക് ദേഷ്യം, സങ്കടം വരുന്നു. നമ്മൾ സിനിമ കാണാതിരിക്കുകയാണെങ്കിലോ നമ്മൾ ബോറിംഗ് ആവുന്നു. പാട്ട് കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ, ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സർട്ടൻ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നർ ജോയി കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവര് പറയുന്ന പോലെ ഇതൊന്നും, ഇതൊക്കെ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രം കഴിയുന്നതായിരിക്കാം. അല്ലാത്തവർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയും, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. ഈ ദലൈലാമ തന്നെ പറയുന്നുണ്ട്, ഒരിക്കലും ഇതുപോലെ ഒരു വലിയ പ്രഭാഷണം നടത്താൻ പോവുകയാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നു. ചെല്ലുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു അബ്ഡമൻ വേദന വന്നു. അപ്പോ അവിടെ നിന്ന് ബീഹാറിലേക്കാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ നല്ല വേദന സഹിക്കാൻ വയ്യ. കാറിൽ ഇങ്ങനെ പോകുന്ന അവസരത്തിൽ, ബീഹാർ എന്ന് പറഞ്ഞാൽ വളരെ പൂറായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ. അപ്പൊ പോകുന്ന വഴിക്ക് കുറെ കുട്ടികളെ കാണുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം പോലും കിട്ടുന്നില്ല, അവർക്ക് ചിലർക്ക് വസ്ത്രങ്ങൾ പോലും ഇല്ല. ആശുപത്രിയുടെ പരിസരത്തോടെ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു പ്രായമായ മനുഷ്യനെ കാണുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞിരിക്കുന്നു, മരണത്തോട് അടുത്ത് കിടക്കുന്നു എന്നാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്. എന്റെ വേദന ഞാൻ മറന്നു, ഞാൻ ചിന്തിക്കുന്നത് ഇവരെ കുറിച്ചാണ്. അപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതാണ് ഏറ്റവും വലിയ വേദന എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഇത് ഇവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, അറിയാത്തൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോ മറ്റുള്ളവനെ കൂടി ഒന്ന് പരിഗണിച്ചാൽ ഈ ലോകം എത്ര നന്നാകും, സ്വയം സന്തോഷിക്കാനും സ്വയം കമ്പാഷനേറ്റ് ആവാനും ഒക്കെ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. 8 പില്ലറുകൾ പറയുന്നുണ്ട്. അതിലൊന്ന് പെർസ്പെക്റ്റീവ് ആണ്. അതായത് ഒന്ന്, നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങൾക്ക് ഏത് വിധേന നിർവചിക്കാനാകുമോ അത് തന്നെയാണ് നിങ്ങളുടെ ജോയിക്ക് ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തേത് ഹ്യൂമിലിറ്റിയാണ്, ഹംബിളും മോഡസ്റ്റും ആവുക, ഞാനാണ് വലുത് എന്ന ചിന്ത അങ്ങ് പാടേ തൂത്തെറിയുക. മൂന്നാമത്തേത് ഹ്യൂമറാണ്, ജീവിതത്തിൽ നർമ്മം കണ്ടെത്തുക, സന്തോഷിക്കുക. അതിന് എക്സാമ്പിളാണ് ഈ രണ്ടുപേര് പറഞ്ഞല്ലോ, രണ്ടുപേരും ലോകത്തിലെ രണ്ട് വലിയ നേതാക്കളാണ്, പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്. ഇവൻ എന്നെ എപ്പോഴും ടീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ വളരെ മിസ്റ്റീവിയസ് ആണെന്ന് തിരിച്ചു പറയുകയാണ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ്, എന്തിനേയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവുക, ഫർഗീവ്നെസ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് എനിക്ക് എന്തെങ്കിലും തരുന്നവർക്ക് നന്ദി പറയുക മാത്രമല്ല, ഞാൻ ഈ ലോകത്ത് ഈ നിമിഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനും
എല്ലാത്തിനും നന്ദി,
ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നുള്ളത്. കമ്പാഷൻ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ജനറോസിറ്റി, ആ ജനറോസിറ്റിയാണ് തീർച്ചയായിട്ടും നമ്മൾ പറയലേ, നമുക്ക് കിട്ടിയതിനെല്ലാം സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പോ ഈ ഒരു പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ, 2021 അവസാനിച്ച് 2022 കടക്കുമ്പോൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടായിട്ടും സന്തോഷിക്കാതെ പോയ ചില നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ അത് വിട്ടേക്കുക, പകരം ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ്. ബുക്കിന്റെ പേര് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് ഇൻ എ ചേഞ്ചിങ് വേൾഡ് എന്നാണ്.
പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ പല ആൾക്കാരും ഈ പറയുന്ന പോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് അന്ന് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു പുസ്തകം വായിച്ചു തുടങ്ങാം.
ഞാനൊരു പുതിയ റെസൊല്യൂഷൻ എടുക്കുകയാണ്, ഷാബുവിന്റെ പുസ്തകങ്ങൾ അടുത്ത വർഷം തിരിച്ചു കൊടുക്കുക എന്നുള്ളത്
ആണല്ലേ.
പ്രത്യേകിച്ച് ഷാബു എഴുതിയ പുസ്തകങ്ങൾ. Book review on the Big Breakfast Club.